2022 ഏപ്രിൽ 17 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. ബോർഡിനെ ഗ്രസിച്ച മാലിന്യം, സ്വകാര്യ വൈദ്യുതിക്ക് വഴി തുറക്കുമോ? കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. വൈദ്യുതി മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർ വന്നാൽ ഇപ്പോ യൂണിറ്റിന് 6 മുതൽ 7 രൂപയ്ക്ക് ബോർഡ് നൽകുന്ന വൈദ്യുതി സ്വകാര്യ കമ്പനികൾ 2 മുതൽ 3 രൂപയ്ക്ക് വരെ വിൽക്കാൻ മുന്നോട്ട് വരുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ വ്യക്തമാക്കുന്നു. വൈദ്യുതി ബോർഡിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. സ്വകാര്യവൽക്കരണം എന്ന ഭീഷണിക്ക് മുന്നിൽ വൈദ്യുതി ബോർഡിന് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. മന്ത്രി പറയുന്നത് ശരിയെങ്കിൽ സ്വകാര്യവൽക്കരണം ഉപഭോക്താക്കൾക്ക് സ്വാഗതാർഹമാകേണ്ടതാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ വൈദ്യുതിക്ക് ഏറ്റവും കൂടുതൽ നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം. വൈദ്യുതി മീറ്റർ വയ്ക്കുന്ന സമയത്ത് വില ഈടാക്കുകയും പിന്നീട് ഓരോ തവണ ബില്ല് നൽകുമ്പോഴും മീറ്റർ വാടക ഈടാക്കുകയും ചെയ്യും. ബില്ലിന് പണമടയ്ക്കേണ്ട തീയതി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഫ്യൂസ് ഊരുന്നതിൽ മാത്രം ഒതുങ്ങുന്നു കൃത്യനിഷ്ഠ. 1.40 കോടി ഉപഭോക്താക്കളുള്ള ബോർഡ് 14,600 കോടി രൂപയുടെ സഞ്ചിത നഷ്ടത്തിലും 11,000 കോടിയുടെ കടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. പിടിച്ചു നിൽക്കണമെങ്കിൽ നിരക്ക് ഇനിയും കൂടണമെന്ന ബോർഡിന്റെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുന്നിലുണ്ട്. നിരക്ക് വർധനയിലൂടെ ഉപഭോക്താവിന്റെ ഭാരം എത്രത്തോളം ഉണ്ടാകുമെന്നേ അറിയേണ്ടതുള്ളൂ. സ്വകാര്യവൽക്കരണം എന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നത് ഇവിടെയാണ്. വൈദ്യുതി വിതരണ രംഗത്തേക്ക് സ്വകാര്യ സംരംഭകർ വന്നാൽ ബോർഡിന്റെ ലൈനിലൂടെ അവരും വൈദ്യുതി വിതരണം ചെയ്യുമെന്നും നിരക്ക് കുറച്ചു നൽകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. സ്വകാര്യ സംരംഭകർക്ക് കടന്നുവരാൻ വഴിയൊരുങ്ങിയ കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ടെലികോം മേഖലയിൽ സ്വകാര്യ സംരംഭകർ കടന്നുവന്നത്. ഇന്ന് ആ മേഖലയിൽ വിപ്ലവമാണ് അരങ്ങേറുന്നത് എന്നതിൽ ആർക്കും സംശയമില്ല. പൊതുമേഖലാ സ്ഥാപനമായ BSNL പ്രവർത്തനം പ്രതിസന്ധിയിലായെങ്കിലും ടെലിഫോൺ ഉപഭോക്താക്കളെ സംബന്ധിച്ച് പരാതികൾ കുറഞ്ഞു എന്ന് മാത്രമല്ല കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം ലഭിക്കുന്നുമുണ്ട്. ആകർഷകമായ പാക്കേജുകൾ നൽകാൻ വിവിധ സ്ഥാപനങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയുമുണ്ട്. ഏറെക്കാലമായി വൈദ്യുത ബോർഡിലെ ഉന്നത തദ്സ്ഥതയിലുള്ള ഓഫീസർമാർ നടത്തുന്ന അനാവശ്യ മിന്നൽ സമരവും പണിമുടക്കും മാനേജ്മെന്റും ജീവനക്കാരുമായുള്ള സംഘർഷത്തിനും വാക്പോറിനും ഇടയാക്കിയിരിക്കുകയാണ്. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ആര് വകുപ്പ് മന്ത്രിയായാലും ബോർഡിന്റെ ദൈനംദിന ഭരണകാര്യങ്ങളും നയരൂപീകരണവുമെല്ലാം നിയന്ത്രിക്കുന്നത് CPM അനുകൂല സംഘടനയായ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MG സുരേഷ്കുമാറും ജനറൽ സെക്രട്ടറി B ഹരികുമാറും പരിവാരങ്ങളും ചേർന്നായിരുന്നു. സുരേഷ്കുമാറിനെ April 6 തൊട്ടടുത്ത ദിവസം ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്ത നടപടി അസോസിയേഷനെ ഞെട്ടിച്ചു. 1 പിണറായി സർക്കാരിൽ ആദ്യം വൈദ്യുത മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന സുരേഷ്കുമാർ MM മണി മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു. മന്ത്രിമാരെയും ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഒക്കെ പേരെടുത്ത് വിളിക്കുകയും മാന്യതയില്ലാതെ പെരുമാറുകയും അധിക്ഷേപിക്കുന്നതും സുരേഷ്കുമാറിന്റെ രീതിയാണെന്ന് ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. ചെയർമാനായി B അശോക് ചുമതലയേറ്റ ശേഷം ഇടതു സംഘടനകളുടെ അപ്രമാദിത്വം പഴയതുപോലെ ചിലവാകാതായതോടെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ചെയർമാനെയും വകുപ്പ് മന്ത്രിയെയും ഡയറക്ടർ ബോർഡിനെയും സമ്മർദ്ദത്തിലാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. ആദ്യം മന്ത്രിയെ തന്നെ മാറ്റാൻ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുവെങ്കിലും നടക്കാതായതോടെയാണ് ചെയർമാനെ എങ്ങനെയും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ലീവിന് അപേക്ഷ നൽകുകയോ ചുമതല മറ്റൊരാൾക്ക് രേഖാമൂലം നൽകാതെയോ ഉത്തരേന്ത്യയിലേക്ക് വിനോദയാത്ര പോയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസോസിയേഷൻ നേതാവുമായ ജാസ്മിൻ ബാനുവിനെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇടതു സംഘടനാ ജീവനക്കാർ ബോർഡ് ചെയർമാൻ B അശോകിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയത്. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചെയർമാന്റെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി ഭീഷണി മുഴക്കുകയും സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആക്രോശിക്കുകയും ചെയ്തു. തുടർന്നാണ് സുരേഷ്കുമാറിനെയും പിന്നാലെ ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്തത്. അപ്രതീക്ഷിത നടപടിയിൽ ഞെട്ടിയ നേതാക്കൾ വൈദ്യുത ഭവന് മുന്നിൽ അനിശ്ചിതകാല റിലേ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. ചെയർമാന്റെ പ്രതികാര നടപടികളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും പിൻവലിക്കണം എന്നതാണ് സമരക്കാരുടെ ആവശ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ പിൻവലിച്ച് സുരേഷ്കുമാറിനെ പെരിന്തൽമണ്ണയിലേക്കും ജാസ്മിൻ ബാനുവിനെ പത്തനംതിട്ട സീതത്തോട്ടിലേക്കും സ്ഥലം മാറ്റി ഉത്തരവായി. മാനേജ്മെന്റും അസോസിയേഷൻ ഭാരവാഹികളുമായുള്ള ചർച്ചയിൽ സസ്പെൻഷൻ പിൻവലിക്കാൻ ധാരണയായതിനു പിന്നാലെ നേതാക്കളെ സ്ഥലം മാറ്റിയ നടപടി അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റായി. മന്ത്രിയും ചെയർമാന്റെയും മുന്നിൽ ഇവരുടെ ഉമ്മാക്കികൾ ഇനി ചിലവാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ സുരേഷ് കുമാറിന് ചീഫ് സെക്രട്ടറിയേക്കാൾ ശമ്പളമുണ്ട്. ദിവസം 10,000 രൂപയാണ് യാതൊരു ജോലിയും എടുക്കാത്ത യൂണിയൻ പ്രവർത്തനം മാത്രം നടത്തുന്ന ഇദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അനുയായികളായ 450 ഓഫീസർമാർക്കെതിരെ നടപടി നീക്കവുമായി മാനേജ്മെന്റ് മുന്നോട്ടു പോവുകയാണ്. ചെയർമാനടക്കമുള്ള ഉന്നത ഓഫീസർമാർ തങ്ങൾക്ക് അനഭിമതരായാൽ അവരെ വരുതിയിലാക്കാൻ ഓഫീസേഴ്സ് അസോസിയേഷൻ വനിതാ ജീവനക്കാരെയും കരുവാക്കും എന്ന ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. ബോർഡ് ചെയർമാൻ ബി അശോക് തന്നെയാണ് കൌമുദി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നടിച്ചത്. സംഘടനയിലെ ഏതെങ്കിലും വനിതാ ജീവനക്കാരിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നപരിഹാരത്തിന് എന്ന വ്യാജേനെ സംഘടനയിലെ പുരുഷ ജീവനക്കാരുമായി ഉന്നത ഓഫീസറുടെ മുറിയിലെത്തും. ഓഫീസറുമായി ജീവനക്കാരി സംസാരിക്കുന്നതിനിടെ ഒപ്പമെത്തിയാൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. വനിതാ ജീവനക്കാരി തന്റെ പ്രശ്നം പറഞ്ഞ് കരച്ചിലിന്റെ വക്കിലെത്തും. ഈ സമയം പുറത്തുപോയ നേതാവ് അകത്തു വരുമ്പോൾ ജീവനക്കാരി കണ്ണീർ വാർക്കുന്ന കാഴ്ചയാകും കാണുക. അതോടെ ഓഫീസർ വനിതാ ജീവനക്കാരിയെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കും. ഇതിനിടെ അസോസിയേഷന്റെ മറ്റു ഭാരവാഹികളുമെത്തി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് ഓഫീസറെ നിശബ്ദനാക്കും. അതോടെ ആ ഓഫീസർ അസോസിയേഷന്റെ ചൊൽപ്പടിയിലാകും. കാലങ്ങളായി അസോസിയേഷൻ നടത്തുന്ന ഈ കപട നാടകമാണ് ജാസ്മിൻ ബാനുവിനെ സസ്പെൻഡ് ചെയ്ത ചെയർമാൻ ബി അശോകിനോടും പ്രയോഗിച്ചു നോക്കിയത്. KSRTC പോലെ മറ്റൊരു വെള്ളാനയായി മാറിയ ബോർഡ് 2013 കമ്പനിയായ ശേഷം ഇതാദ്യമായി 600 കോടിയുടെ പ്രവർത്തന ലാഭം നേടിയത് പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും അതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് ഓഫീസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായത്. നഷ്ടത്തിലേക്ക് കോപ്പുകുത്തുന്ന ബോർഡിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അതിന് തുരങ്കം വയ്ക്കുന്ന മാലിന്യങ്ങളെ എടുത്തു പുറത്തു കളഞ്ഞില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന ചെയർമാന്റെ വാക്കുകൾ പ്രവൃത്തി പഥത്തിലെത്തിയാൽ സ്ഥിതി മാറുമെന്ന് പ്രതീക്ഷിക്കാം. ലക്ഷങ്ങൾ ശമ്പളമായി കൈപ്പറ്റി ഒരു ജോലിയും ചെയ്യാതെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുടെ തണലിൽ യൂണിയൻ കളിച്ചു നടക്കുന്നവരെ ഇനിയും നിലയ്ക്കു നിർത്തിയില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ലാതാകും. മന്ത്രിയുടെയും ചെയർമാന്റെയും നടപടികൾക്ക് എത്രത്തോളം രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചാകും ബോർഡിന്റെ ഭാവി.